Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Brahmajnani ennu parayumbo itharam കൽപ്പനകളെല്ലാം നിരാകരിച്ചവൻ എന്ന് ഞാൻ അർത്ഥമാണ്. വിശേഷം എന്തെങ്കിലും സാധാരണ ആത്മന്മാർക്കില്ലാത്ത വിശേഷരനുഭവത്തോടു കൂടിയവൻ എന്നതിനർത്ഥമില്ല. എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സ്വയം അനുഭവ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഇനി ഒരു അനുഭവത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവർ ഉണ്ടാകത്തുമില്ല. പക്ഷേ എന്താണ് വികല്പങ്ങൾ? ഇത്തരം ജ്ഞാപ്രജ്ഞാനജ്ഞേയ വികല്പങ്ങൾ, ഈ വികല്പങ്ങളെല്ലാം അവിടെ നിരാകരിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ രണ്ടും നമ്മുടെ വ്യത്യാസം. അവിടെ രണ്ടാമതൊരറിവ്, മൂന്നാമതൊരറിവ്, വലിയ അറിവ്, ചെറിയ അറിവ് അങ്ങനെയൊന്നും അവിടെ ഇല്ല. അതിന് സാധ്യത ബ്രഹ്മത്തിലില്ല, മറ്റു വിഷയങ്ങളിലെല്ലാം. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് ഒരറിവ്, രണ്ടറിവ്, നൂററിവ്, ഇനി അനന്തമായ അറിവുണ്ടാകാം. എന്തുകൊണ്ട്? ഇവിടെ ജ്ഞാതാവ് ജ്ഞാനം ചെയ്യുന്നറിയിരിക്കുന്നു. ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം എന്നുള്ള ഭേദമില്ലാത്ത ബ്രഹ്മത്തിൽ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരറിവ് അതെങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ കൽപ്പിക്കുന്ന അബദ്ധമാണ്. അവൾ പറയുന്നു, മഹിന്ദരവ്യവസ്ഥ നിരവയമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിൽ യുഗപജ്ഞേയ ജ്ഞാതൃത്വ ഉപത്തി, അത് സംഭവിക്കത്തില്ല. ഒരേ സമയം ജ്ഞാതാവും ജ്ഞേയം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അത് മാത്രമല്ല, വേറെയും ദോഷങ്ങളുണ്ട്. ആത്മനസ ഘടാധിപത് വിജ്ഞേയത്വ. ഇനി നമ്മൾ പറയുകയല്ല, വാശി പിടിക്കുകയാണ്. ശരി, എനിക്കുണ്ടെങ്കിലും എന്റെ ഗുരുവിനെങ്കിലും ഉണ്ട്. ഞാൻ ഗുരു ബ്രഹ്മത്തെ അറിഞ്ഞയാളാണ്. നമുക്ക് അംഗീകരിച്ച് തീരും. പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആത്മനസ ഘടാധി വിജ്ഞേയത്വ നിങ്ങളെങ്ങനെ സ്വീകരിക്കുകയാണ്? സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ പറയുന്നു, ശരി, ഞാൻ എങ്ങനെയാണോ പാത്രത്തെയും വസ്ത്രത്തെയും ഒക്കെ അറിയുന്നത്, അതുപോലെ എന്റെ ഗുരു ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലോ? ആത്മനസ സ്വസ്വരൂപത്തെ ഘടാധിപട്ടാദികളെ പോലെ വിജ്ഞയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാന ഉപദേശം ആർഹിക്കും. പിന്നെ ഗുരു ജ്ഞാനത്തെ ഉപദേശിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. എന്തുകൊണ്ട്? ജ്ഞാനോപദേശം എന്ന് വെച്ചാൽ ജ്ഞേയമായിരിക്കുന്ന ഒരു വസ്തുവിനെ ധരിക്കാൻ പറയുന്നു, മനസ്സിലാക്കാൻ പറയുന്നു. ജ്ഞേയമായിരിക്കുന്ന ഇവിടെയുള്ള അനന്തമായ പദാർത്ഥങ്ങൾ ധരിക്കുന്നത് പോലെയുള്ളൂ. അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. അതുകൊണ്ടെന്താ വിശേഷം? ഗുരു പറയാണ്, ഹിമാലയത്തിന്റെ മുകളിൽ നീല താമരമുണ്ട്, അതിനെ പോയി അറിയണം എന്ന് പറയുന്നത് പോലെ വളരെ കഷ്ടപ്പെട്ട് ഹിമാലയത്തിൽ കയറി അവിടെ ചെന്ന് നീല താമര കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി, അതിന്റെ സുഗന്ധത്തെ ഗ്രഹിച്ചു. എന്താ വിജ്ഞയം എന്ന് പറഞ്ഞാൽ എന്താ വിശേഷം? അതിന് ഗ്രഹിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. മുറ്റത്തുള്ള താമരയെ ഗ്രഹിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പാടൊന്നും വേണ്ടിയാവില്ല. രണ്ടും താമരമല്ല, രണ്ടും വിജ്ഞേയമാണ്, ജ്ഞേയമാണ്. ഒന്ന് കഷ്ടപ്പെട്ട് ഗ്രഹിച്ചു, മറ്റൊന്നിനെ കഷ്ടപ്പെടാതെ ഗ്രഹിച്ചു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആത്യന്തികമായി എന്തായി ഉപദേശം ആനർത്ഥിക്കും? ഉപദേശം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടിയില്ല. ഉപദേശം കൊണ്ട് ശിഷ്യൻ കഷ്ടപ്പെട്ടുവെന്ന് മാത്രം. എന്തുകൊണ്ട്? ആത്മാവിനെ വിജ്ഞയമായി സ്വീകരിച്ചിട്ടാണ് ശിഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യം ഗ്രഹിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തുവരും? ആ ഉപദേശം വ്യർത്ഥമായി തീരും. ശ്രുതിയുടെ ഉപദേശം തന്നെ തത്വമസി എന്നുള്ള ഉപദേശം വ്യർത്ഥമായി തീരുമെന്നാണ് ഇവിടെ പറയുന്നത്. തത്വമസി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ താല്പര്യത്തെ നമ്മൾ ധരിക്കുന്ന എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് വിജ്ഞേയമായ ഒരു വസ്തുവാണ്. ഞാൻ തപസ്സും ബ്രഹ്മചര്യവും ശ്രവണവും മനനവും എല്ലാം അനുഷ്ഠിച്ച് ആ ബ്രഹ്മത്തെ അറിയും. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ തത്വമസി ശ്രുതി ഉപദേശിച്ചതും ഗുരു ഉപദേശിച്ചതും എല്ലാം വ്യർത്ഥം. അതൊന്നും അവിടെ വിവക്ഷിതമായ കാര്യങ്ങളല്ല, വിശേഷമൊന്നുമില്ല. അത് ഇതിനെ പറയുന്നത് പോലെ ഇവിടെ എന്തെങ്കിലും ഒന്നിനെ അറിയാൻ പറയുന്നത് പോലെ ഉള്ളൂ. ആത്മജ്ഞാനം അങ്ങനെയല്ല. നഹി ഘടാധിപത് പ്രസിദ്ധസ്യ ജ്ഞാനോപദേശാർത്ഥമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തുള്ള പല വസ്തുക്കളും നമുക്ക് അറിയാൻ വയ്യാത്തതാണ്. ഒരുപാട് വസ്തുക്കൾ നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ അത് ചിലപ്പോൾ അത് ശ്രേഷ്ഠമായിരിക്കും. നമുക്ക് ഉപയോഗമുള്ളതാണ്, അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയണമെങ്കിൽ അത് ഗുണമുള്ളതാണ്. അതുകൊണ്ട് അർത്ഥകാമങ്ങളെയൊക്കെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നത് അത് ശ്രേഷ്ഠമാണ്. പക്ഷേ അത് അർത്ഥമാണല്ല, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ അത് തരത്തില്ല. അങ്ങനെ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ അറിയുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷെ പരമാർത്ഥം അതിന്റെ പ്രയോജനമാണ്. മറ്റു പ്രയോജനങ്ങളില്ലെന്നല്ല പറയുന്നത്, മറ്റു പ്രയോജനങ്ങളുണ്ടാവും. ഇവിടെ ചിന്തിക്കുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ്. പരമാർത്ഥം അതിന്റെ പ്രയോജനമായി വരണം. അത് ജ്ഞേയമായ ഒന്നിനെ അറിയുന്നത് കൊണ്ട് പരമപുരുഷാർത്ഥം സാധ്യമാകത്തില്ല. കാരണം അപ്പോൾ അറിയുന്നത് ആത്മാവിനെയായിരിക്കില്ല, മറ്റെന്തിനെങ്കിലും ആയിരിക്കും. ആത്മാവിനെങ്ങനെയാണോ അറിയേണ്ട ആ രീതിയിലായിരിക്കില്ല അറിഞ്ഞത്. കാരണം നമുക്ക് അറിയേണ്ട വിഷയങ്ങളും ഉണ്ട്, അറിയാൻ പാടില്ലാത്ത വിഷയങ്ങളും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരേ സ്വഭാവത്തിൽപ്പെട്ടാണ്. എന്താണ്? രണ്ട് ജ്ഞേയങ്ങളാണ്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതാണ്, അറിയാനുള്ള യോഗ്യത രണ്ട് വിഷയം കൂടെ അറിഞ്ഞില്ല. അതാണ് ജ്ഞേയം എന്ന് പറഞ്ഞു. എന്തെങ്കിലും അറിയാം, ഒരുപക്ഷെ അറിയാതിരിക്കാം. അപ്പൊ ആത്മാവ് ഒഴികെ സർവ്വവും ജ്ഞേയകോടിയിൽപ്പെട്ടു കഴിഞ്ഞു. ഏതുപോലെ ഘടാധിപത് പ്രസിദ്ധസ്യ ജ്ഞേയ രൂപത്തിലെല്ലാം പ്രസിദ്ധമാണ്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അത് ജ്ഞേയമെന്നാണ് എനിക്ക് പ്രസിദ്ധമാണ്. ജ്ഞേയമാണ്, അറിയാൻ യോഗ്യത ഉള്ളതാണ്. മറ്റുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കും അതറിയാം. അങ്ങനെ ജ്ഞേയ രൂപത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ അറിഞ്ഞിട്ട് യാതൊരു വിശേഷമുണ്ട്? പരമപുരുഷാർത്ഥത്തെ ലാഭിക്കത്തില്ല. അത് ലാഭിച്ചിരുന്നെങ്കിൽ ഇതുവരെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പരമപുരുഷാർത്ഥത്തെ പ്രാപിച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ അറിഞ്ഞതെല്ലാം ജ്ഞേയമാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ജ്ഞേയമാണ്. ഇത് എന്നാ അറിഞ്ഞിട്ട് നമുക്ക് കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ല, ക്രോധത്തിയത അനുഭവപ്പെടുന്നില്ല, മനസ്സിന് വിശ്രാന്തി വരുന്നില്ല, ജിജ്ഞാസയ്ക്ക് ശമനം വരുന്നില്ല, സംസാരത്തിന് ഉപരതി വരുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയിരിക്കുന്നു. എന്തുകൊണ്ട്? അറിയുന്നതെല്ലാം ജ്ഞേയമാണ്, ജ്ഞേയത്തിന് പ്രസിദ്ധമായതാണ്. ആ അറിവെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെയോ മേശയോ അറിയുന്നതുവരെ ജ്ഞാനോപദേശം എന്നർത്ഥമാണ്. ജ്ഞാനോപദേശം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് അത്തരത്തിൽ ആത്മാവിനെ ന്യായമായി അറിയുന്ന കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന താല്പര്യം അതല്ല. ബ്രഹ്മത്തെ അറിയുക എന്ന് പറയുന്ന അതിന്റെ താല്പര്യം അതല്ല. തത്വമസിയുടെ താല്പര്യം അതല്ല. ഗുരു പറയുന്നു, നീ എത്ര കഷ്ടപ്പെട്ടും ആത്മബോധത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതല്ല. അതാണ് ധരിച്ചാലോ, അതിനെ അറിയേണ്ട ഒരു വിഷയമായി ധരിച്ചാലോ ആ ഉപദേശം അർത്ഥശൂന്യമായി തീരും. തസ്മാവ് ഞാതൃത്വശക്തി ആനന്ദ്യാനുപത്തി. അതുകൊണ്ട് ആത്മാവ് ജ്ഞാതാവായിരിക്കുക, അസുഖത അനന്തമായിരിക്കുക, അത് ശരിയാകത്തില്ല. ആത്മാവ് ജ്ഞേയമായിരിക്കുക, അസുഖത അനന്തമായിരിക്കുക, അത് ശരിയാകത്തില്ല. അപ്പൊ അനന്തം എന്നുള്ളതിന്റെ അർത്ഥം വ്യാപകം എന്നാണ്. അങ്ങനെ വ്യാപകം എന്നുള്ള ഒരർത്ഥം അതിന് പറയുന്നത് കൊണ്ട് അവിടെ ഈ മാതൃത്വം നേയത്വം ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ള ഞാതൃത്വവും ഒരു തരത്തിലുള്ള ഞേയത്വവും അംഗീകരിക്കാതെയാണ് ആത്മജ്ഞാനത്തെക്കുറിച്ചും ആത്മജ്ഞാനിയെന്നും ആത്മാനുഭവമെന്നും എല്ലാം പറയുന്നത്. ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടും അത്തരം ശബ്ദങ്ങൾ പ്രയോഗിക്കാം. അപ്പോൾ ഇത്തരം നിഷേധങ്ങളെ ശേഷിക്കുന്നതാണ് ആ ശബ്ദങ്ങളുടെ എല്ലാം താല്പര്യം. അല്ല ഏതെങ്കിലും തരത്തിലുള്ള അറിവിനെ ആർജിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആത്മാവിനെയും വിജ്ഞേയമായും കരുതി അതിന് ധ്യാനിച്ച് വെളിപ്പെടുത്താൻ പറയുന്നതാണ്. സ്വയം വെളിപ്പെട്ടിരിക്കുന്നു എന്നിട്ട് എങ്ങനെ ധ്യാനിച്ച് വെളിപ്പെടുത്തുന്നു? സ്വയം സ്ഫുടവും സ്പഷ്ടവുമായിരിക്കുന്നു എങ്ങനെ ഒരാൾക്ക് സ്പഷ്ടമാക്കാൻ പറ്റും? അത് അബദ്ധമല്ലേ? പറയുന്നു, എനിക്ക് ആത്മാവ് സ്പഷ്ടമല്ല, പക്ഷെ എന്റെ ഗുരുവിനത് സ്പഷ്ടമാണ്. എന്താ ഗുരു അസ്പഷ്ടമായിരുന്ന ആത്മാവിനെ സ്പഷ്ടമാക്കിയോ എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. ആത്മാവ് ഒരിക്കലും അസ്പഷ്ടമല്ല, അതിനങ്ങനെ അസ്പഷ്ടമായിരിക്കാൻ പറ്റത്തില്ല. അത് സദാസ്പഷ്ടമായിരിക്കുന്നതാണ്. അതിനാർക്കും സ്പഷ്ടമാക്കാൻ പറ്റും? സ്വയം പ്രകാശിക്കുന്നതിന് ആർക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും? എന്നാലും നമുക്കത് പറയാതിരിക്കാൻ വയ്യ. എന്താണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ കുറിച്ച് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ബോധിപ്പിക്കുന്ന എല്ലാ ഉപദേശവും വ്യർത്ഥമാവും. ആത്മാവ് അനന്തമാണെന്ന് പറഞ്ഞും വ്യർത്ഥമാവും. ഞാത്ര ജ്ഞേയം തുടങ്ങിയ ഭേദങ്ങൾ അംശങ്ങളുള്ളിടത്ത് അനന്തത നിലനിൽക്കത്തില്ല. അതുകൊണ്ടിവിടെ ഉള്ള ഭേദനിരാകരണം, ഭേദനിരാകരണത്തിന് ശേഷിക്കുന്ന സന്മാത്രമായ വസ്തു, ചെന്മാത്രമായ വസ്തു, അതിനാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതിനാണ് വികല്പരഹിതം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വികല്പത്തെ സൃഷ്ടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയല്ല. സന്മാതൃത്വം ജാനുവെന്നും ഞാന് കർത്തൃത്വാദി വിശേഷം വ്യത്യസ്ത. അതുകൊണ്ട് ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ്? സത്യം, ജ്ഞാനം, അനന്തം. ഈ ആത്മാവിനെ സംബന്ധിച്ചൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ പെശക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ മൂന്ന് ലക്ഷണങ്ങളെ യോജിക്കത്തില്ല, ഈ മൂന്ന് വിശേഷങ്ങളെ യോജിക്കത്തില്ല. സന്മാത്രത്വാന സത്വം എന്ന് പറയുന്നു, അത് യോജിക്കത്തില്ല. നേരത്തെ പറഞ്ഞ അനന്തത യോജിക്കത്തില്ല, ചിന്മാതൃത്വം അവിടെ യോഗിക്കത്തില്ല, സന്മാതൃത്വം യോഗിക്കത്തില്ല. ഞാൻ പോകുന്നത് എന്തുകൊണ്ട്? ജ്ഞാനകർത്തൃത്വം അതിവിശേഷത്വേ. കേവലം സത്ത് മാത്രമാണെന്ന് പറയും, പിന്നെ അതിൽ ജ്ഞാനകർത്തൃത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ടെന്ന് പറയും. എങ്ങനെ തിരുത്തപ്പെടും? അത് സന്മാത്രമായിരിക്കുന്നത് എന്താണോ അവിടെ സർവധർമ്മങ്ങളെയും നിരാകരിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ജ്ഞാനകർത്തൃത്വം, ജ്ഞാനകർത്തൃത്വം എന്ന് വെച്ചാൽ ഞാൻ ആത്മാവിനെ അറിയുന്നവനാണ്, എനിക്ക് ആത്മാവിന്റെ അനുഭൂതിയുണ്ട്. ഈ ഒരു ഭാവം അവിടെ എങ്ങനെ സംഭവിക്കും? കേവലം സത്തായിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു വികാരമെന്ന് പറയേണ്ടി വരും. സത്തിൽ വികാരങ്ങൾ സാധ്യമല്ല. വികാരം വന്നു കഴിഞ്ഞാൽ അതിന് സത്തെന്ന് പറയാൻ കഴിയില്ല. വികാരം വന്നാൽ അത് നശിച്ചു പോകും. സത് മാത്രമായി സ്വീകരിക്കുക, എന്നിട്ട് അവിടെ പറയുക എന്താണോ ഞാനതിനെ അറിയുന്നു എന്നെല്ലാം പറയുക, ഇതൊക്കെ അസംബന്ധമാണ്. സന്മാത്രത്തിന്റെ സത്യത്വം, സന്മാത്രം അതാണ് സത്യം എന്ന് പറയുന്നത്. ആത്മാവ് സത്യമാണ്, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അത് ജ്ഞാനമാണ്, അത് മാത്രമേ ജ്ഞാനമായിട്ടുള്ളൂ. അത് അനന്തമാണ്, അത് മാത്രമേ അനന്തമായിട്ടുള്ളൂ. സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞ് ഒന്നിനെ മൂന്നായി ഇവിടെ വിഭജിച്ച് കാണിക്കുകയാണ്. സത്യം, ജ്ഞാനം, അനന്തം എന്നുള്ള മൂന്ന് ശബ്ദങ്ങളിലൂടെ, ആ മൂന്ന് ശബ്ദം അർത്ഥമുള്ള ശബ്ദങ്ങളാണ്. ആ മൂന്ന് ശബ്ദത്തിന്റെയും വാച്യാർത്ഥങ്ങളിലൂടെ അതിന്റെ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അവിടെ സർവഭേദങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അത് സത്യമാണ്, അത് അതാണ് സന്മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്സത്യം ശേതകേതു എന്ന് ശേതകേതുവിന് ഉപദേശിച്ചു കൊടുക്കുന്നു ശ്രുത്യന്തര പറയുന്നു. അതുകൊണ്ട് ആത്മാവിനെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തെ സത്യമെന്ന് പറയുന്നു, അതിനെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നു പരസ്പര വിരുദ്ധമാണ്. നമ്മളതിനെ അറിഞ്ഞാൽ അത് സത്യമായിരിക്കത്തില്ല. അറിഞ്ഞതൊന്നും ഇതുവരെ സത്യമല്ല. എന്തിലൂടെയെങ്കിലും ജ്ഞാനത്തിലൂടെയോ യോഗത്തിലൂടെയോ മറ്റെന്തെങ്കിലും അഭ്യാസത്തിലൂടെയോ ആരെങ്കിലും എന്തിനെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും സത്യമല്ല. ഇവിടെ തസ്സത്യം അതൊന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിന് നമുക്ക് പറയാം അത് ജ്ഞാനമാണ് എന്ന് പറയാം. പക്ഷെ അതിന് ജ്ഞാതാവെന്നോ ജ്ഞേയമെന്നോ പറയാൻ കഴിയത്തില്ല. തസ്മാം സത്യാനന്ദ ശബ്ദാഭ്യാം സഹ വിശേഷണത്തിന് ജ്ഞാനശബ്ദസ്യ പ്രയോഗ ഭാവസാധനവും ജ്ഞാനശബ്ദ. മുമ്പ് പറഞ്ഞ കാര്യം ജ്ഞാനം ഞെട്ടിരവബോധവും ഭാവസാധനവും ജ്ഞാനശബ്ദവും ബ്രഹ്മവിശേഷണത്വ സത്യാനന്ദാഭ്യാം സഹ അതിനവിടെ വിശദീകരിക്കുകയാണ്. അതിന് അത് ആ ജ്ഞാനശബ്ദത്തെ സത്ത് ചിത്ത് രണ്ടിനോടും സത്ത് അനന്തം ഈ രണ്ടിനോടും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുകയാണ്. സത്യം ജ്ഞാനം അനന്തം സത്യം ആനന്ദം രണ്ടിനോടും ബന്ധപ്പെടുത്തി പറയുകയാണ്. തസ്മാ സത്യാനന്ദ ശബ്ദാഭ്യാം സഹ വിശേഷണത്വേന ജ്ഞാനശബ്ദസ്യ പ്രയോഗ കേവലം ജ്ഞാനശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രയോഗിച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. കാരണം എന്തുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് മറ്റേതിനേക്കാളും പരിചയമെന്നാണ് ജ്ഞാനം. ജ്ഞാനത്തിലൂടെയാണ് ജ്ഞാനത്തിന്റെ സഹായത്തിലൂടെയാണ് നമ്മൾ ബാക്കി സർവത്തെയും പരിചയപ്പെട്ടിരിക്കുന്നത്. ആ ജ്ഞാനത്തെ മാത്രം പറയാൻ എന്താണ് ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്ന ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ഈ ബ്രഹ്മം അതാണ്, ആ ബ്രഹ്മത്തെ നിരാകരിക്കുന്നു. ഞാൻ ജ്ഞാനിയാണ് എന്ന് പറയുന്നത് ഭ്രമമാണ്. ഗുരു ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ അത് ഭ്രമം എന്നല്ല പറയുന്നത്. പക്ഷെ ഗുരു ജ്ഞാനിയാണെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അത് ഭ്രമം അതാണ് പറയുന്നത്. അതുകൊണ്ട് കേവലം ജ്ഞാനശബ്ദം പ്രയോഗിച്ചില്ല ഭാഷകാർ, ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞില്ല. അപ്പോ എന്താണ് ഇതിന്റെ ഉപദേശം ഉദ്ദേശം? ഈ ഉപദേശത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭ്രമങ്ങളല്ല, ഇതിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഭ്രമങ്ങളെയും നിരാകരിക്കുക. അത് ചെയ്യാനുള്ളൂ. അത് എത്രയോ തവണ ഭാഷകാരൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിരാകരണം അതാണ് മുഖ്യം. ഈ ശബ്ദങ്ങൾക്ക് അർത്ഥമൊന്നുമല്ല, അതെല്ലാം ഉണ്ട്. അതെല്ലാം ആത്യന്തികമായി ചെന്നിരിക്കുന്നത് എന്താണ്? ഇതിൽ വരുന്ന ഈ കൽപ്പനകളെ ഭാവനകളെ നിരാകരിക്കുക. നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വയം ജ്ഞാനസ്വരൂപമാണ്. അവിടെ പിന്നീട് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അസത്യമെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെന്ത് എന്ന് ചോദിച്ചാൽ സത്യത്തിലാണത് നിലനിൽക്കുന്നത്, പിന്നീട് എന്തെന്നുള്ള പ്രശ്നമൊന്നുമില്ല. പരിച്ഛന്നമായിരിക്കുന്ന ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെന്താണ്? കാരണം ഇത് അനന്തമാണ്, അനന്തത്തിലാണ് ഈ പരിച്ഛന്നത. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമോട് ചോദിക്കുന്നില്ല. നമ്മൾ ആപേക്ഷികമായി സത്യത്തെയും അസത്യത്തെയും ജ്ഞാനത്തെയും അജ്ഞാനത്തെയും അനന്തത്തെയും പരിച്ഛന്നത്തെയും ഒക്കെ കാണുന്നിടത്താണ് ആ ചോദ്യങ്ങളും സമാധാനമൊക്കെ വരുന്നത്. ആത്മാവിനെ സംബന്ധിച്ച് പിന്നീടെന്ത് ശേഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തസ്മാം സത്യാനന്ദ ശബ്ദാഭ്യാം സഹ വിശേഷണത്വേന ജ്ഞാനശബ്ദസ്യ പ്രയോഗ. ഇവിടെ സത്യം അനന്തം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങളോടൊപ്പം ബ്രഹ്മവിശേഷണമായി ജ്ഞാനശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഭാവസാധനവും ജ്ഞാനശബ്ദ ഭാവവിത്പത്തികമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനമുണ്ട് കേവല ചിത് ചിന്മാത്ര സ്വരൂപം ജ്ഞാതൃ ജ്ഞാന ജ്ഞേയഭേദശൂന്യമായ തത്വം അതാണ്. ആ തത്വം എവിടെ അങ്ങനെ ഒരു തത്വം ജ്ഞാപരിജ്ഞാന ഭേദ ശൂന്യമായ തത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദത്തിനപ്പുറം എവിടെ ആ തത്വം അങ്ങനെ പറഞ്ഞു വരുന്നത്? ആ തത്വത്തിലാണ് ഈ ഭേദങ്ങളെല്ലാം ജ്ഞാതൃ ജ്ഞാന ജ്ഞേയ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്ന തത്വേദമാണ്. അതെന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? പരസ്പര സാപേക്ഷമാണ് ഈ മൂന്നും, ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഒന്നിനും നിൽക്കാൻ പറ്റത്തില്ല. ജ്ഞാതാവിന് മാത്രം നിൽക്കാൻ പറ്റത്തില്ല, ജ്ഞേയമില്ല ജ്ഞാനമില്ലെങ്കിൽ പിന്നെ ആരാ ജ്ഞാതാവ്? കാഴ്ചയില്ലെങ്കിൽ പിന്നെ ആരാ കാഴ്ചക്കാരൻ? കാണാനൊന്നുമില്ലെങ്കിൽ കാഴ്ചക്കാരനും. അപ്പൊ ജ്ഞാതാവ് ജ്ഞാന ജ്ഞേയങ്ങൾ പരസ്പര സാപേക്ഷമാണ്. പരസ്പര സാപേക്ഷമായിരിക്കുന്നത് സ്വയം നിലനിൽക്കുന്നതല്ല. അതിനൊരു ലൗകിക ന്യായം പറയും സാധാരണ. വള്ളത്തിന് വള്ളത്തോട് കൂട്ടി കെട്ടിയാൽ നിൽക്കത്തില്ല, രണ്ടും പോകും. വള്ളത്തെ നിലനിർത്തുമോ എന്ന് വേണം കരയിലടിച്ചിരിക്കുന്ന കുറ്റിയിൽ കെട്ടണം. ലൗകിക ന്യായങ്ങളിൽ പറയുന്ന ഒരു ഉദാഹരണമാണ്. എന്നാലേ അതിന് നിലനിൽക്കാൻ പറ്റും, വള്ളത്തിലതിനെ കിടക്കാൻ പറ്റും, അല്ലാതെ അതെവിടെയെങ്കിലും ഒഴിയും. പരസ്പര സാപേക്ഷമായിരിക്കുന്ന കാര്യങ്ങൾ സ്വയം നിലനിൽപ്പില്ല. അതുകൊണ്ട് ജ്ഞാതാവ് അല്ലെങ്കിൽ ജ്ഞാനം മാത്രം നീക്കുക, ജ്ഞാതാവും ജ്ഞേയവുമില്ല, അത് നടക്കത്തില്ല. ഞാൻ പറയുന്നു, എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, പക്ഷെ പുസ്തകത്തിന്റെ ജ്ഞാനമുണ്ട്, അത് സംഭവിക്കത്തില്ല. ഇനി പറയുന്നു, പുസ്തകമുണ്ട് പക്ഷെ അറിയുന്ന ജ്ഞാനമില്ല, പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ല, അതുമില്ല. പിന്നെ ഇവിടെ എവിടെ ആ പുസ്തകം നിൽക്കുന്നു? അപ്പൊ ഇത് പരസ്പര സാപേക്ഷങ്ങളാണ്. പരസ്പര സാപേക്ഷങ്ങളായിരിക്കുന്ന ഇവയ്ക്ക് സ്വയം നിലനിർത്താൻ സാധ്യമല്ല. ഇതിനെ നിലനിർത്തുന്ന ഒന്നുണ്ട്, അതിനുള്ള സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടേക്കാണ് ഇവിടെ ഭാഷകാരം കൊണ്ടുപോകുന്നത്. അതെന്താണ് അവിടെ? അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ഭാവസാധനമാണ്, കേവല ചിത്ത്. അതാണ് സത്യത്തിൽ നിന്നും അനന്തത്തിൽ നിന്നും വേർതിരിഞ്ഞിരിക്കുന്നു എന്നല്ലാതെ. നമ്മുടെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകജ്ഞാനം സത്യത്തിൽ നിന്നും അനന്തത്തിൽ നിന്നും ഒക്കെ മാറിയിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? ആ ജ്ഞാനം അനന്തമല്ല. എന്റെ ഉള്ളിൽ 100 കോടി ജ്ഞാനങ്ങളുണ്ട്, അതിലൊന്നേയാവുന്നുണ്ട് പുസ്തകജ്ഞാനം. അപ്പൊ അതങ്ങനെ അനന്തമാകും. ഞാൻ എത്രയോ ജ്ഞാനങ്ങൾ എന്നും ഉണ്ടായി നശിച്ചു ഈ ശരീരത്തിൽ, ജ്ഞാനങ്ങനെ അനന്തമാകും. അതല്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്, ഭാവസാധനമായ ചിത് മാത്രമായിരിക്കുന്ന കേവല ബോധമായിരിക്കും ജ്ഞാനത്തിൽ. ആ ജ്ഞാനത്തിൽ സാപേക്ഷങ്ങളായിരിക്കുന്ന ജ്ഞാതൃ ജ്ഞാന ജ്ഞേയങ്ങൾ നിലനിൽക്കുന്നു, അതിന്റെ ആധാരമായിരിക്കുന്നത്, അതിനെ നിലനിൽക്കുന്നത്. അതിലൂടെ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാതൃ ജ്ഞാന ജ്ഞേയങ്ങളെ നിഷേധിച്ചാലും ചിത്ത് ശേഷിക്കും. ഇതിനെയൊന്നും ആശ്രയിക്കാതെ തന്നെ അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചിത്തിന് നിലനിൽക്കുന്നതിന് ജ്ഞാതൃ ജ്ഞാന ജ്ഞേയങ്ങളുടെ ആവശ്യമില്ല. അതിനാണ് ഇവിടെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ശ്രുതി പറയുന്നത്. തസ്മാ സത്യാനന്ദ ശബ്ദാഭ്യാസ വിശേഷണത്തിലൂടെ ജ്ഞാനശബ്ദസ്യ പ്രയോഗ ഭാവസാധന ജ്ഞാനശബ്ദ. അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്നിവിടെ വ്യക്തമായി ധരിക്കണം. അത് അറിയുന്നവനല്ല. എന്തിനെങ്കിലും ഒരു ജീവന് അറിയാൻ സഹായിക്കുന്ന ജ്ഞാനവുമല്ല, ആ ജീവൻ അറിയുന്ന എന്തെങ്കിലും ഒരു വിഷയവുമല്ല. എന്നാൽ ഈ മൂന്നിനും ആധാരമായിരിക്കുന്നതാണ്, മൂന്നിനെയും നിലനിർത്തുന്നതാണ്, ഈ മൂന്നിനെയും നിഷേധിക്കുന്നതുമാണ്. അതിനെ വഴിയത്തുള്ളൂ, ഇതിനെ നിലനിർത്താനും നിഷേധിക്കാനും, മറ്റൊന്നും കഴിയത്തില്ല. അതാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്യന്തികമായും അനന്തവും സത്യവുമായിട്ടതിന് ഭേദമില്ല. അത് സ്വയം ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനവിഷയമല്ല. ജ്ഞാനം ബ്രഹ്മേരി കർത്തൃത്വാദി കാരകം നിവൃത്തിയർത്ഥം മൃതാധിപ അചിത് രൂപത നിവൃത്തിയർത്ഥം ച പ്രയോജിത. വീണ്ടും ആ ചോദ്യമാണ്, അതിനെ പിന്നെ ഈ ജ്ഞാനം എന്തിനു പ്രയോഗിക്കണം? നമുക്ക് പരിചയമുള്ള ഈ ജ്ഞാനത്തെ ബോധിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ ഞാൻ ശബ്ദം എന്തിനു പ്രയോഗിച്ചു? പറയുന്നു ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ജ്ഞാനമല്ല. പിന്നെ ജ്ഞാനശബ്ദം പ്രയോഗിച്ചിട്ട് നമ്മൾ എന്താ ധരിക്കേണ്ടത്? ആ ശബ്ദത്തിന്റെ അർത്ഥത്തെ അല്ല ധരിക്കേണ്ടതെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഈ ശബ്ദം പ്രയോഗിക്കുന്നുണ്ട് എന്താ അർത്ഥം? പുസ്തകം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ അർത്ഥത്തെ നിങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ആ ശബ്ദപ്രയോഗത്തിന് എന്താ അർത്ഥമുള്ളത്? ഭ്രാന്തപ്രലോഭനം എന്നല്ലേ പറയാൻ പറ്റും. അതുപോലെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു അത് ജ്ഞാനമാണ്. എന്നിട്ട് പറയുന്നു ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല, ആ ജ്ഞാനത്തെ ഗ്രഹിക്കരുത്. ഇതിൽ എന്താണ് വൈരുദ്ധ്യമാണ് പ്രതീതമാണ്. അതിന് സമാനം പറയുന്നു ജ്ഞാനം ബ്രഹ്മേരി, ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി? കർത്തൃത്വാദി കാരക നിവൃത്യർത്ഥം, അതിനു വേണ്ടിയിട്ടാണ്. കർത്തൃത്വം തുടങ്ങിയ കാരകങ്ങൾ തന്നു വരുന്ന കാരകത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് കാരകത്വം എന്ന് പറയുന്നത്? ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നവനാണ്, ഇതാണ് കാരകത്വം. ജ്ഞാനകാരകത്വം എന്ന് പറയുന്നതാണ് തന്നിൽ എന്ത് ചെയ്യുന്നു? അറിയുന്നവൻ എന്നുള്ള ഭാവത്തെ ആരോപിക്കുന്നു. എന്തിനറിയുന്നു? എന്തിനെയാകാം ബ്രഹ്മം വരെയുള്ളതിനെ അറിയുന്നവൻ എന്നുള്ള ഭാവത്തെ തന്നിൽ ആരോപിക്കുന്നു. ജ്ഞാനം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ജ്ഞാനത്തെ ബ്രഹ്മത്തിന്റെ വിശേഷണമായിരിക്കുന്നു എടുക്കുന്നു, അല്ലെങ്കിൽ ലക്ഷണമായിട്ടെടുക്കുന്നു. എന്നിട്ട് പറയുന്നു ആ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മം എന്താണ്? അത് സത്തും അനന്തവുമാണ് എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ ജ്ഞാനവും സത്യവും അനന്തവുമായിട്ട് ബോധിപ്പിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കർത്തൃത്വാദി കാരണങ്ങളെ നിഷേധിക്കുന്നു. അതാ അതിന്റെ ഫലം. തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള തന്റെ മിഥ്യാധാരണകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഭാഷകാരൻ ഇവിടെ ഘോഷിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ബ്രഹ്മജ്ഞാനികളുടെയും ഭ്രമം മാറിക്കിട്ടും. ബ്രഹ്മജ്ഞാനം എന്നുള്ള ആ ഭ്രമം അത് മാറിക്കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നിവൃത്തിയെടുത്തത്. നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ മിഥ്യാധാരണകളാണ് ഇതിനെ സംബന്ധിച്ച് തന്റെ ഉള്ളിലുള്ളത് അതിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എന്തെങ്കിലും അസംബന്ധമായ ഒരു പുതിയ ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കൽപ്പനകൾ, നാനാ കൽപ്പനകൾ, ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുമുള്ള കൽപ്പനകൾ, അർത്ഥരഹിതമായ കൽപ്പനകൾ. ആ കൽപ്പനകൾ നിഷേധിക്കുക. കർത്തൃത്വാദി കാരകം എന്ന് പറയുന്നത് കർത്തൃത്വാദി കാരകങ്ങളെ താൻ തന്നിൽ ആരോപിച്ചിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കും. അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി മൃതാധിപ അച്ഛിദ്രൂപത എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ശരി, ബാക്കിയുള്ള നിഷേധിക്കുന്നവർക്ക് മനസ്സിലാക്കാം അസത്യമല്ല സത്യമാണെന്ന് മനസ്സിലാക്കാം, പരിച്ഛിന്നമല്ല ആനന്ദമാണെന്ന് മനസ്സിലാക്കാം, അത് മനസ്സിലാക്കാം. പക്ഷെ ജ്ഞാനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് എന്താണ്? നമുക്ക് രണ്ട് വസ്തുക്കളെ കൂടെ പരിചയം, ഒന്ന് ചിത്ത്, മറ്റൊന്ന് ജഡം. ഒന്ന് അറിവ്, മറ്റൊന്ന് അറിവിന് വിഷയമായിരിക്കുന്ന ജഡവസ്തുക്കൾ. അപ്പോൾ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ശബ്ദം കൊണ്ട് ജ്ഞാനത്തെ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നേരെ അവന് വിപരീതമായിരിക്കുന്ന ജഡം വരും. അതാണ് ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപം ഈ ജ്ഞാനശൂന്യമായിരിക്കുന്ന ജഡമാണ്. സാധാരണ നമ്മൾ സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ ഇവരെ സുഷുപ്തി ജഡമാണ് എന്ന് അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ അചിദ്രൂപത ജഡത്വം, അവിടെയാണ് നമ്മൾ ചെന്നെത്തിച്ചേരുന്നത്. കാരണം വേദാന്തം അദ്വൈതം, വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം, അദ്വൈതം ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ വേദവാസിഷ്ടമോ അല്ലെങ്കിൽ അഷ്ടാവതര ഗീതയൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് ബ്രഹ്മജ്ഞാനികളാകുന്ന ഒരു പറയുന്നത് എന്താണ്? എനിക്ക് കർത്തവ്യമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന വൃത്തപ്രലാപനങ്ങൾ പോലെ അതുപോലെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്യും. പിന്നെ അയാൾ നിഷ്ക്രിയനും നിരർത്ഥവുമായിത്തീരുന്നു. എന്താണ് ആ ഉപദേശത്തിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ സ്വയം ജഡത്വത്തെ പ്രാപിക്കുമോ, സ്വയം ശൂന്യതയെ ആണോ പ്രാപിക്കുന്നത്? അജദ്രൂപത്വം ജഡത്വം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല, ആൾക്കാർ പറയും എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നെല്ലാം പറയുന്നത് പോലെയാണ്. ഞാൻ ബ്രഹ്മമാണ്, എനിക്കൊന്നുമില്ല, ഞാൻ കൃതകൃത്യതാണ്, എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല. എന്താണ് ബ്രഹ്മം, എന്താണ് കൃതകൃത്യത, ഇത് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ഒന്നുമില്ല. ബ്രഹ്മയില് മറ്റുള്ള ശബ്ദങ്ങൾ കേട്ടപ്പോ ഇയാളുടെ മനസ്സിൽ ചില ധാരണകളുണ്ടായി, ധാരണകളുണ്ടായി, ആ ധാരണകൾ ഫലത്തിലുണ്ടാക്കി ഇയാളെ കേവലം ജഡമാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി തീരും. അങ്ങനെയും ദോഷമുണ്ട് അദ്ദേഹം പഠിക്കുന്നവർ, ഒന്നിനും കൊള്ളാത്തവനായി തീരും, ഒരു ഉപയോഗവും ഇല്ലാത്തവനായി തീരും. അങ്ങനെ സദ്യയാണ് കൂടുതലുള്ളത്. അത് അങ്ങനെയായി മാറും, സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും, ശ്രദ്ധ നഷ്ടപ്പെടും, ഭക്തി നഷ്ടപ്പെടും, ഇതെല്ലാം നഷ്ടപ്പെടും, ജ്ഞാനവും നഷ്ടപ്പെടും, ഉപയോഗശൂന്യനായിത്തീരും. എന്ന് വെച്ചാൽ ജഡത്വം വരും, തന്നിൽ തന്നെ ജഡത്വം വന്നു വരും. അതല്ല ഇവിടെ നിന്നാണ് ബോധിപ്പിക്കുന്നത്, അച്ഛദ്രൂപത എന്നിവിടുത്തെ അർത്ഥം ആ ബ്രഹ്മത്തിലുള്ള ആ ജഡത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറയാം. അത് സത്യമൊന്നും അനുഭവമൊന്നും പറഞ്ഞാൽ പോരാ, മറിച്ച് ജ്ഞാനം എന്നതിനെ ബോധിപ്പിക്കുകയാണ്. സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാനമായി തന്നെ ബോധിപ്പിക്കുകയാണ്. അവിടെ പിന്നെ എങ്ങനെ അന്ധത വരും? അന്ധത എന്നിട്ട് എങ്ങനെ തന്നെ ജഡത്വത്തെ ആരോപിക്കാൻ പറ്റും? തനിക്കെങ്ങനെ സ്വയം നിഷ്ക്രിയനും സ്വയം നിരർത്ഥകനുമായി തീരാൻ പറ്റും? അതെല്ലാം വരുന്ന ഇവിടെയാണ്, എവിടെയാണോ അന്ധതയുള്ള അവിടെയാ വരുന്നത്. ഇവരിന്റെ സന്താനങ്ങളാണ് അതെല്ലാം. ഇവിടെ ആ ഇരളിനെ നിഷേധിച്ചിട്ട് അതിനെ ബോധിപ്പിക്കുന്ന എന്താണ്? ജ്ഞാനമാണ്, പ്രകാശ സ്വരൂപമാണ്. അവിടെ ഈ അന്ധതയുടെ ഒരു ലക്ഷണവും കാണത്തില്ല. അതാണ് ആ ജഡത്വത്തെ നിഷേധിക്കുന്നതിന്റെ ദുഷ്ടമായ ഫലം. അതാ തത്വത്തിൽ അങ്ങനെ ആ ജഡത്വത്തെ നിഷേധിക്കുന്നു, നിഷേധിച്ചിട്ട് അവനെ ശൂന്യതയിലേക്ക് നയിക്കാൻ, മറിച്ച് അത് ചിത്താണ്, ചിത് സ്വരൂപമാണ്, സ്വയം പ്രകാശ സ്വരൂപമാണ്, ബോധസ്വരൂപമാണ്, സർവബോധങ്ങളുടെയും ഉറവിടമാണത് എന്ന് ബോധിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ മിഥ്യാധാരണകൾ, മിഥ്യാകൽപ്പനകൾ, മിഥ്യാഭാവനകൾ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ജ്ഞാനശബ്ദത്തിന് വിശേഷിച്ചുള്ള പ്രയോജനമുണ്ട്. ദുഷ്ടഫലമുള്ളതാണ് ഇത്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. മൂന്ന് പദങ്ങളെയും പരസ്പരം യോജിപ്പിച്ച് ഒരു മാലയിൽ എങ്ങനെയാണോ പല പുഷ്പങ്ങളെ കുരുത്ത് ഒന്നാകുന്നത്, അതുപോലെ സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറയുന്ന മൂന്ന് പദങ്ങളെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ചരടിൽ കുരുത്ത് അതിനെ ഒന്നാക്കിയിരിക്കുകയാണ്. ജ്ഞാനം ബ്രഹ്മേതി വചന പ്രാപ്തം അന്ധവത്വം അലൗകിക സുഖമനസ്യ അന്ധവത്വ ദർശന. ഇപ്പൊ ഭാഷകാരം പറയുന്നു ലൗകികമായ ഒരു ജ്ഞാനത്തെക്കുറിച്ച്. അങ്ങനെ ഒരു ജ്ഞാനമുണ്ട്, ചിദ്രൂപം പറയുമ്പോൾ ലൗകികമായ ജ്ഞാനമല്ല, പാരമാർത്ഥികമായ ജ്ഞാനം. ലൗകികമായ ജ്ഞാനം എന്ന് പറയുന്ന ഏതാണോ പുസ്തക ജ്ഞാനം, മേശയെക്കുറിച്ചുള്ള ജ്ഞാനം, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ ധരിക്കുന്ന, അതുപോലെ ലൗകികമായ ജ്ഞാനം. അപ്പൊ ആ ലൗകികമായ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്നാണ് അന്ധവത്വമുണ്ട് അല്ലേ. പുസ്തകത്തെക്കുറിച്ച് ഞാനിപ്പോൾ അറിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ എന്റെ മനസ്സിൽ വേറൊരു ജ്ഞാനം കിടന്നു. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഞാനും ഇപ്പോൾ ഉണ്ട് തൽക്കാലം, കുറച്ച് കഴിയുമ്പോൾ വേറെ ജ്ഞാനം വരും, ബ്രഹ്മജ്ഞാനം പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ആ ജ്ഞാനവും ലൗകികമായ ജ്ഞാനമാണ്. ഏത് ജ്ഞാനമാണോ വന്നും പോയും ഇരിക്കുന്ന അതെല്ലാം ലൗകിക ജ്ഞാനമാണ്. ഭാഷയായി കൊടുത്തിരിക്കുന്ന പേരാണ് ലൗകികജ്ഞാനം. അത് ബ്രഹ്മജ്ഞാനമായാലും ശരി, ലൗകികജ്ഞാനസ്യ അന്ധവത്വം, ലൗകികജ്ഞാനങ്ങളെല്ലാം അവസാനമുള്ളതാണ്, നശിച്ചു പോകുന്നതാണ്, ഉണ്ടാകുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ജ്ഞാനം ബ്രഹ്മ, ജ്ഞാനസ്വരൂപമാണ്, കേവലം ഞാനെന്ന് പറഞ്ഞാൽ ജ്ഞാനവും നശിക്കുന്നതാണ്, അന്ധകത്വം പ്രാപ്തമാകും, ലൗകികമായ നമ്മുടെ അനുഭവത്തിലുള്ള എല്ലാ ജ്ഞാനവും നാശമുള്ളതാണ്, അതോത്തം നിവൃത്തിയർത്ഥം ആഹാ. അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു അനന്തം. അതനന്തമാണ്, ഒന്ന് മറ്റൊന്നിനോട് അത്രമാത്രം ചേർന്നിരിക്കുന്നു. ആത്യന്തികമായി വരുമ്പോൾ ഈ മൂന്ന് ശബ്ദത്തിനും ഒരർത്ഥമേ ഉള്ളൂ. ആ അർത്ഥത്തെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് ശബ്ദത്തിന് മൂന്നർത്ഥമുണ്ട്, മൂന്ന് ശബ്ദത്തിന് മൂന്ന് വാച്യാർത്ഥങ്ങളുണ്ട്, മൂന്ന് ശബ്ദത്തിനും കൂടി മൂന്ന് ലക്ഷ്യാർത്ഥമുണ്ട്. ഒരേ ഒരു ലക്ഷ്യാർത്ഥം, ഒരേ ഒരു ലക്ഷ്യത്തെ ഈ മൂന്ന് ശബ്ദങ്ങളും സൂചിപ്പിക്കുന്നു. അതെങ്ങനെ തന്നിവൃത്തിയർത്ഥം, അതിന് വിരുദ്ധമായി വരുമ്പോൾ എല്ലാ കൽപ്പനകളെയും നിഷേധിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ബാധ അവധി, സർവബാധകൾക്കും അവധിയായിരിക്കുന്നത്, സർവനിഷേധങ്ങൾക്കും അപ്പുറം ശേഷിക്കുന്നത്. നേതി നേതി തത്വമസി എന്ന് പറഞ്ഞ് ഇത്രയും വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് ഒക്കെ പറഞ്ഞു തരുന്നതിന്റെ താല്പര്യമാണ്. നേതി നേതി അങ്ങനെ ബോധിച്ചാൽ പിന്നെ എന്താ ശേഷം? അങ്ങനെ അവിടെ ചോദ്യമില്ല. ബോധിക്കാത്തടത്തോളം ഞാൻ ചോദ്യം, പിന്നെന്താ, പിന്നെന്താണ്? ഇതിനെയൊക്കെ നിഷേധിച്ചാൽ പിന്നെന്താണ്? ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇതൊക്കെ നോക്കാട്ട സംശയം. ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ്? അതിനുശേഷമുള്ള കാര്യത്തെ കുറിച്ച് സംശയം. എന്തുകൊണ്ട് അത്തരം ഞാൻ അതിനെക്കുറിച്ചെല്ലാമുള്ള വിജനമായ ധാരണകൾ മനസ്സിലിരിക്കുന്നു. അതുകൊണ്ട് അത് തന്നിവൃത്തിയർത്ഥം, അത്തരം കൽപ്പനകളെ നിരാകരിക്കുന്നതിന് വേണ്ടി പറയുന്നു അനന്തം. സത്യാദീനം അനന്താദി ധർമ്മ നിവൃത്തി പരത്വ. സത്യാദി ശബ്ദങ്ങൾ അർത്ഥമുള്ളതാണ്, പക്ഷെ ശ്രുതി എന്താണ്? നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരർത്ഥത്തെ ബോധിപ്പിക്കുകയല്ല, മറിച്ച് അനന്താദി ധർമ്മ നിവൃത്തി പരത്വ, അനന്താദി ധർമ്മങ്ങളെ സത്യത്തിലൂടെ അനന്തത്വം നിഷേധിക്കുന്നു, ജ്ഞാനത്തിലൂടെ ജഡത്വത്തെ നിഷേധിക്കുന്നു, അനന്തതയിലൂടെ പരിച്ഛിന്നതയെ നിഷേധിക്കുന്നു. അനന്താദി ധർമ്മം നിവൃത്തി വരുത്തുക, അതാണ് ഈ ശബ്ദങ്ങളുടെ പ്രയോജനം. പക്ഷെ അങ്ങനെ നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും സംശയം വരും. ശരി, എല്ലാം നിഷേധിച്ചു, അചോദ്യമുള്ള എപ്പോഴും മനസ്സിൽ വരുന്നു. ജഡത്വത്തെ നിഷേധിച്ചു, പരിച്ഛിന്നതയെ നിഷേധിച്ചു, അനന്തത്വം നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ, പിന്നീട് ശേഷം അതെന്താ? നമ്മുടെ ജിജ്ഞാസ അവിടേക്കാകും. അതെന്തായിരിക്കും ശേഷം? ആ ശേഷം പരമാവധി ഏതുവരാകാം എന്നുള്ളതാണ് അടുത്ത ഭാഷകാരൻ പറയുന്നത്. നമ്മൾ ചിന്തിച്ച ഏതുവരെ പോകും ആ ശേഷം? അങ്ങേറ്റം പോയാൽ നമുക്ക് ഏതുവരെ ചിന്തിക്കാൻ പറ്റും? നമ്മൾ നിഷേധിക്കുന്നില്ല, നിഷേധിക്കുന്നതിന് നമ്മൾ കൽപ്പിക്കുന്നു. തന്റെ സ്വരൂപത്തിൽ ജഡത്വത്തെ നിഷേധിച്ചു. ഈ ശരീരം ജഡമാണ്, അതിനെ നിഷേധിച്ചു. തന്റെ സ്വരൂപത്തിൽ തന്നെ അജ്ഞതയെ നിഷേധിച്ചു. നമ്മുടെ ഈ അറിവും അറിവില്ലായ്മയല്ല അജ്ഞതയാണ്, അജ്ഞതയുടെ ഫലമാണ്, അതിനെയും നിഷേധിച്ചു. എന്നിൽ ഞാൻ കൽപ്പിക്കുന്ന ഉത്പത്തി നാശങ്ങൾ, ഞാൻ ജനിച്ചു നശിച്ചു, അതിനെല്ലാം നിഷേധിച്ചു. ഭാഷകാലം പറഞ്ഞതുപോലെ പറഞ്ഞ രീതി തന്നെ നമ്മൾ മനസ്സിലാക്കി നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് അതാണ്. ആ ശേഷം ഏതുവരെയാകാം? അതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ചകൾ.